ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
முண்டகம் 9 மங்கலம். சயோக வை தத் பரமம் பிரம்ம வேதா பிரம்மைவ பவதி நாஸ்ய பிரம்மவித் புனே பவதி தருதி சோகம் தருதி பாக்மானம் குஹா கிரந்திப்யோ விமுக்தோ அமிர்தோ பவதி. நனு ஸ்ரேயசி அநேகே விக்கினாஹ பிரசித்தாஹ கிளேசானாம் அந்நியதமேன அந்நீனவா தேவாதினாச்ச விக்னதோ பிரம்மவி அபி அந்யாம் விதி மருதோ கச்சதி ந பிரம்மைவா ந வித்யா ஏவ சர்வ பிரதிபந்தஸ்ய அபநீதத்வா அவித்யா பிரதிபந்த மாத்ரோ ஹி மோட்சோ நான்ய பிரதிபந்த நித்தியத்துவாத் ஆத்மபூதத்துவாச் தஸ்மா சய கசித் ஹவை லோகி தத் பரம பிரம்மவேத சாட்சாத் அகம் ஏவ அஸ்மீதி சநானியம் கலிங்கச்சதி தேவீரபி தஸ்ய பிரம்ம பிராப்திம் பிரதி விக்னோ ந சக்யதே கர்த்தும் ஆத்மஹேஷாம் சபோதி தஸ்மா பிரம்ம வித்வான் பிரம்மைவ பவதி. பிரம்மவேத பிரம்மைவ பவதி பாஷ்யகாரன் பிரம்ம வித்வான் வேத வித்வான் அறியுனவன் பிரம்மத்தை சாட்சாத்கரிக்கின்றவன் பிரம்மைவ பவதி பிரம்மன் தான் நியாயத்தீரனு. இதுவரை சர்ச்சை செய்த பரமமாய தாற்பயம் அதான் இவ்வளவு பிரதி ஸ்ருதியுட முழுவ தாற்பயம் உபனிஷத்தின் முழுவ தாற்பயம். ஈ விஷயத்தை குறித்து இனி இதிலப்புறம் ஒன்றும் பரையானல்ல. பிரம்மத்தை அறிந்தவன் பிரம்மமாய் தான் தீர்ந்து பிரம்மமாய் தீர்ந்து சுவஸ்வரூபமாய் தீர்ந்து ஆ ஸ்வரூபத்தில் நின்றும் பிரஷ்டு சம்பவிச்சு அது கேவலம் விப்ராந்தி வாஸ்தவத்தை சம்பவிச்சிட்டுள்ள அறிவு பிரம்மவேத பிரம்ம வித்வான அறிவு ஆ விப்ராந்தியை மாற்றுது அவன் ஸ்வரூப பிரதிஷ்டனாய் தீரும். அப்ப ஆ ஸ்வரூப பிரதிஷ்ட என்று பரையின்றது கேவலம் ஞானம் கொண்டு அதெங்கே சாத்தியமாகும். ஞானத்தினு சக்தி உண்டோ? കാരണം സാധാരണ ഒരു അറിവ് കൊണ്ട് മാത്രം നമ്മളൊരു കാര്യം നേടാറില്ല, പ്രയോജനപ്രദമായൊന്നും നേടാറില്ല. നല്ല വിശപ്പുണ്ട്, അവൻ അറിയുന്നു ഭക്ഷണം. ഭക്ഷണം വിശപ്പിന് മാറ്റുന്നതാണ്, തൃപ്തി നൽകുന്നതാണ്. ഈ അറിവുകൊണ്ട് വിശപ്പ് മാറുന്നില്ല, തൃപ്തി നേടുന്നില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പ്രപഞ്ച അനുഭവത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം എന്താണ്? അറിഞ്ഞാൽ പോലെ പ്രവർത്തിക്കും. അറിവുകൊണ്ട് മാത്രം ഒന്നും നേടാൻ പറ്റത്തില്ല. അറിവെന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ഉപായം മാത്രം. ലോകത്തിനും ദൃഷ്ടാന്തമുണ്ട്. കുലാലൻ പാത്രത്തെ ഉണ്ടാക്കുന്നവൻ ആദ്യം അറിയുന്നു, എന്റെ മനസ്സിൽ സങ്കല്പം വരുന്നു, ഇന്നതാണ് പാത്രം, എന്റെ ഉപായങ്ങൾ ഇന്നതാണ്. അതുകൊണ്ടിരിക്കുന്നു പാത്രം ഉണ്ടാകുന്നില്ല, അവിടെ പ്രവൃത്തി ആവശ്യമുണ്ട്. സർവത്ര എന്തെങ്കിലും പുരുഷാർത്ഥം നേടണമെങ്കിൽ അവിടെ പ്രവൃത്തി കൊണ്ടേ സാധ്യമാണ്, അറിവുകൊണ്ട് സാധ്യമല്ല. പക്ഷെ ഇവിടെ പരമപുരുഷാർത്ഥമായ മോക്ഷം അതിന് അറിവ് മാത്രം മതി എന്നാണ്, പ്രവൃത്തിയുടെ ആവശ്യമെന്ന്. എന്തുകൊണ്ട് അറിവുകൊണ്ട് മാത്രം അത് സാധിക്കാൻ കഴിയുന്നു? തന്നിൽ നിന്നും അന്യമായിരിക്കുന്നു. ഒന്നിനെ നേടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ അറിയണം, പിന്നെ പ്രവർത്തിക്കുന്നു, എന്നാലേ നേടാൻ പറ്റും. വിശപ്പ് താനല്ല, തന്നിൽ നിന്ന് അന്യമാണ്. തന്റെ തൃപ്തിക്ക് വേണ്ടി ആണ് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം താനല്ല, ആഹാരം കഴിക്കുന്നത് താനല്ല, വിശപ്പ് താനല്ല, അതിനുണ്ടാകുന്ന തൃപ്തിയല്ല, എല്ലാം തൻ്റെതാണ്. ഇവിടെ അന്യത്വം ഉള്ളിടത്ത് പ്രവൃത്തി ആവശ്യമാണ്. ഇവിടെ എന്താണ് സ്വസ്വരൂപം? ആ സ്വരൂപ സാക്ഷാത്കാരം അത് കേവലം ജ്ഞാനം മാത്രം. അപ്പൊ താനിവിടെ നേടേണ്ടത് തന്റെ സ്വരൂപത്വത്തിന്. സ്വരൂപമായതുകൊണ്ട് മാത്രമാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മവേദ. ബ്രഹ്മത്തെ അറിയുന്നവൻ, അതിന് പ്രസിദ്ധമായ ഉദാഹരണം പറയുന്നു ദശമസ്തമസി. വളരെ പ്രസിദ്ധമായ ഉദാഹരണം. അറിവുകൊണ്ട് മാത്രം അങ്ങനെ സാധിക്കും. ഇത് ഒരു പ്രവൃത്തി ആവശ്യമില്ലേ? അത് മാത്രമല്ല ആധ്യാത്മികമായ പ്രവൃത്തികളൊക്കെ ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ ലോകത്തുമൊക്കെ ഒരുപാട് പ്രസിദ്ധമാണ്. ഒരുപാട് അനുഷ്ഠാനങ്ങളും മറ്റുമൊക്കെ. പക്ഷെ ഇവിടെ വേദ അറിവ് മാത്രം മതി എന്ന് പറയുന്നത് അങ്ങനെ സാധിക്കും. ഇവിടെ അറിയേണ്ടത് നേടേണ്ടത് സ്വസ്വരൂപത്തെയാണെങ്കിൽ അതിനറിവ് മതി. അതിനാണ് ഉദാഹരണം പറയുന്നത് ദശമസ്തമസി. പത്ത് പേര് നദി കടന്നു, ഒഴുക്കുള്ള നദിയായിരുന്നു. മറുകര ചെന്നപ്പോ അതിലൊരാൾ അവരുടെ നേതാവ് എണ്ണി, ഗ്രാമീണരാണ്, പാമരന്മാരാണ്, ശുദ്ധ ആത്മാക്കളാണ്. ഒരാൾ എണ്ണി എണ്ണി, ഒമ്പത് പേരെ എണ്ണി. പെട്ടെന്ന് പത്താമത്തെ തന്നെ കൂടി എണ്ണണം എന്നുള്ളൊരു ബുദ്ധി വരുന്നതിന് മുമ്പ് ഒമ്പത് പേരെ എണ്ണിക്കഴിഞ്ഞപ്പോ തന്നെ ഒരു ഭ്രമം, ഒമ്പത് പേരെയുള്ള ഒരാൾ നഷ്ടപ്പെട്ടു എന്നയാൾക്ക് തോന്നി. തന്നെ എണ്ണേണ്ടതാണ്, സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാണ്. പക്ഷെ അയാളുടെ ശുദ്ധത കൊണ്ട് അതിന് അതിലേക്ക് കടന്നില്ല. ഒമ്പത് പേരെ എണ്ണിക്കഴിഞ്ഞപ്പോ പെട്ടെന്ന് അയാൾക്ക് തോന്നി തന്റെ കാര്യങ്ങൾ വിസ്മരിച്ചു. തന്നെക്കൂടി എണ്ണണമെന്ന് കരുതിയില്ല, ഒരാൾ നഷ്ടപ്പെട്ടത്, അയാൾ ദുഃഖിതനായി. ഇതൊക്കെ നിമിഷം കൊണ്ട് സംഭവിക്കുന്നതാണ്, സാധാരണഗതി സംഭവിക്കുന്നതല്ല. പക്ഷെ അങ്ങനെയും സംഭവിക്കാം. ഒൻപത് പേരെയുള്ളൂ, ഒരാളെ നഷ്ടപ്പെട്ടു എന്ന് അയാൾ കരുതുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒമ്പത് പേരെ അയാൾ അറിയുന്നു, ബാക്കി സർവത്തെ അയാൾ അറിയുന്നു. പക്ഷെ തന്നെ അറിയുക എന്നുള്ള കാര്യം ഇതിലേക്ക് തന്റെ ബുദ്ധി പ്രവർത്തിച്ചില്ല. മറിച്ച് ബുദ്ധിയാ ഭാഗത്ത് വിസ്മൃതി എന്ന് പറയാനും വയ്യ. കാരണം തന്നെ അറിഞ്ഞിട്ട് മറക്കുകയല്ല, തന്നെ ഒരിക്കലും തന്നെ മറന്നിട്ടില്ല. തന്നെ മറന്നില്ല, പക്ഷെ അവിടെ താൻ പത്താമത്തവനാണെന്നുള്ള ഒരു കാര്യം അക്കാര്യമാണ് മറന്നുപോയത്. തന്നെ മറന്നില്ല. തന്നെ മറന്നിട്ടൊരാൾക്ക് മറ്റുള്ളവരെ കാണാനോ എണ്ണാനോ അറിയാനോ ഒന്നും പറ്റത്തില്ല. വാസ്തവത്തിലായാലും തന്നെയല്ല മറന്നത്, താനാരാണെന്ന് അയാൾക്കറിയാം, താൻ ഈ കൂട്ടത്തിൽപ്പെട്ടവനാണെന്നറിയാം, എല്ലാം അറിയാം. പക്ഷെ അയാൾ ഒരു അംശം മറന്നു. എന്താണോ പത്താമത്തവൻ താനാണ്, ദശമോസ്മി, ഞാൻ പത്താമത്തനാണ്, ആ ഒരു അംശം അത് മറന്നു. അത് പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്നില്ല. അതിന് നമുക്ക് പറയാം അജ്ഞാനം. അറിയേണ്ട ഒന്നിനെ അറിയാതിരിക്കുക, അത് ഓർത്തിരിക്കേണ്ട ഒന്നിനെ ഓർക്കാതിരിക്കുക, ആ ഒരു അംശത്തിൽ മാത്രം. അപ്പോ ആ ഒരു അംശത്തിൽ അയാൾ ഒരു നിമിഷം അജ്ഞാനിയായപ്പോ അതുകൊണ്ട് അയാൾ ദുഃഖിതനായി. പത്താമത്തെ നാശത്തെ കുറിച്ച് ഓർത്ത് അയാൾ ലഭിക്കുന്നു. ഈ ഒമ്പത് പേരിൽ അയാൾ എണ്ണിവരിൽ ആ കൂട്ടത്തിലാണ് ഒരാളുടെ നാശത്തെ അയാൾ കാണുന്നത്. താനുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും അയാൾ ചിന്തിക്കുന്നില്ല. 9 പേരെ ഇവിടെ കിട്ടിയുള്ളൂ, ഒരാൾ പോയി ആ കൂട്ടത്തിൽ ഒരാൾ. അത് താനാണെന്നും അയാൾ അറിയുന്നു. തന്റെ ആ 10-ാമത്തവൻ എന്ന് പറയുന്ന ആ ഭാവത്തെ അയാൾ മറന്നു, അല്ലെങ്കിൽ അയാൾ അറിയുന്നില്ല. ഉടൻ വേറൊരാൾ വരുന്നു, അല്ലെങ്കിൽ അടുത്ത ദിവസം അയാളുടെ ബുദ്ധി തന്നെ പറയുന്നു, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ഒരാൾ പറയുന്നു, എന്താ നീ ദുഃഖിക്കുന്നത് ചോദിക്കുന്നു, നമ്മളൊരാൾ നഷ്ടപ്പെട്ടു. ഉടനെ അയാൾ പറയുന്നു വളരെ ലാഘവത്തോടുകൂടി, ദശമ തോമസി, ദശമൻ നീ തന്നെ, നീയാകുന്നു തത്വമസി, അത് നീ തന്നെ, തത്വമസി അത് നീ തന്നെ എന്ന് പറയുന്നതാണ് ഇവിടെയും പറയുന്നത്. ദശമ തോമസി അത് നീ തന്നെ. അയാളുടെ ആ ശോകത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് ഈ ഒരു അറിവല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. എന്താണോ പൂർണ്ണമായും അയാൾക്ക് അജ്ഞേയമായിരുന്നത്, അയാളുടെ മനസ്സങ്ങോട്ട് പ്രവർത്തിക്കാതിരുന്നത്, അവിടെ ഒരു വെളിച്ചം പോലെ ഒരു സെക്കൻഡ് കൊണ്ട് അയാൾ ദുഃഖം മാറുന്നു. താൻ എത്ര വെട്ടിയാണ്, വാസ്തവത്തിൽ എന്തെങ്കിലും സംഭവിച്ചു തനിക്ക്, ഈ 10 പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്തോ അത് നിർവചിക്കാൻ വയ്യ, മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ ഒരു കാരണം, അജ്ഞാനം എന്ന് പറയുന്നതാണ് അതിന് നിർവചിക്കാൻ പറ്റാത്ത. എന്തുകൊണ്ടത് സംഭവിച്ചു, അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ, താൻ 10-ാമത്തവനല്ലേ എന്നുള്ള യുക്തിക്കൊന്നും അവിടെ യാതൊരു നിലയില്ല. എന്തായാലും അത് സംഭവിച്ചു. എന്താണ് ആത്മവിസ്മൃതി? തന്നെ എണ്ണാതിരിക്കുക, തന്നെ ഗണിക്കാതിരിക്കുക. അയാൾ ലോകം മുഴുവൻ ഗണിച്ചുകൊണ്ടിരിക്കുമ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴും തന്നെ ഗണിക്കുന്നു. പക്ഷെ ഒറ്റ വാക്കുകൊണ്ട് തത്വമസി അത് നീ തന്നെ എന്നുള്ള ഒരൊറ്റ വാക്യം കൊണ്ട് പിന്നെ അയാൾക്ക് എണ്ണേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അയാൾ ഒരു പ്രവൃത്തിയുമില്ല. എന്തിനുവേണ്ടി? അയാളുടെ ശോകം മാറുന്നതിനും അയാളുടെ വാസ്തവമായ എണ്ണുന്നതിന് മുമ്പ് എന്ത് നിലയായിരുന്നു അയാളുടെ? ശാന്തനായിരുന്നു, സ്വസ്ഥനായിരുന്നു, അയാളുടെ ആശങ്കകളൊന്നും ഉണ്ടായിരുന്നില്ല. ആ നിലയിലേക്ക് തിരിച്ചു പോകുന്നതിന് അവരൊറ്റ വാക്യം മാത്രമാണ്. ആ വാക്യം കേൾക്കുക, ഉള്ളിൽ അറിവുണ്ടാകുക. ജ്ഞാനം മതി, അവിടെ പ്രവൃത്തിയുടെ ആവശ്യമില്ല. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഒന്ന്, ഇവിടെ തന്റെ ദുഃഖത്തിന് കാരണമായത് തന്റെ അജ്ഞാനം, അതാണ് ദുഃഖത്തിന് കാരണമായത്. അയാളുടെ ആവശ്യം എന്താണ്? ഈ ദുഃഖം മാറുക, പൂർവ്വസ്ഥിതിയിലാകുക, ആനന്ദിക്കുക. അതിന് ആ ഒരൊറ്റ വാക്യം മാത്രം മതിയായി, ആ ഒരറിവ് മാത്രം മതിയായി. അവിടെ ദുഃഖത്തിന് കാരണമായി മറ്റൊന്നും തന്നെയില്ല, അജ്ഞാനമല്ലാതെ മറ്റൊന്നും തന്നെയില്ല. ആ അജ്ഞാനം ആ ഒരൊറ്റ വാക്യത്തിൽ നിന്നുണ്ടായ ജ്ഞാനം കൊണ്ട് മാറി. തന്നെ തിരിച്ചറിയുന്നു, സ്വരൂപജ്ഞാനം, താനാണ് 10-ാമത്തവൻ. ഈ ഒരു അറിവിൽ ദുഃഖം എങ്ങോട്ട് പോയി, അയാളുടെ അജ്ഞാനം എങ്ങോട്ട് പോയി, അതൊന്നും പിന്നെ വിശദീകരിക്കുന്നത്. ഇതാണ് തത്വമസിയിൽ സംഭവിക്കുന്നത്. ബ്രഹ്മവേദ ബ്രഹ്മ പിന്നെവിടെ എന്താ പ്രവർത്തിക്കാൻ? പ്രവർത്തിക്കാൻ എന്താ അവിടെ? അയാൾ അത് കേൾക്കാൻ തയ്യാറായി എന്നുള്ളതേ ഉള്ളൂ. വേറൊരുത്തൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായി, ദശമസ്തുമസി, ഇത് കേൾക്കുക എന്നുള്ള അല്ലാതെ രണ്ടാമതൊരു പ്രവൃത്തി അയാളിൽ സംഭവിക്കുന്നില്ല. ദുഃഖനിവൃത്തിക്ക് കേവലം ജ്ഞാനം മാത്രം മതിയായി എന്നുള്ളതിന് ഉദാഹരണമായിട്ട് അദ്വൈതത്തിൽ പറഞ്ഞു വരുന്ന ഒന്നാണ്. നമുക്ക് പുരുഷാർത്ഥങ്ങൾ, അന്യമായ പുരുഷാർത്ഥങ്ങൾ നേടുന്നതിന് പ്രവൃത്തി ആവശ്യമാണ്. ഇവിടെ എന്താണ് പുരുഷാർത്ഥം? സ്വസ്വരൂപം തന്നെ, തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിന് അറിവല്ലാതെ മറ്റ് യാതൊരു ഉപായവുമില്ല. അറിവെന്ന് പറയുന്ന ഒരു ഉപായം മാത്രം പര്യാപ്തമാണ്. അതിന് ഇവിടെ ഉപദേശം, അന്യന്റെ ഉപദേശം, ദശമസ്തമസി, അതുപോലെ ശ്രുതിയുടെ ഉപദേശം അല്ലെങ്കിൽ ഗുരുവിന്റെ ഉപദേശം തത്വമസി, ഇത് മാത്രം മതി, പ്രവൃത്തിയുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അവിടെ അറിയുന്നത് തന്നെയാണ്, പരമപുരുഷാർത്ഥമായി നേടേണ്ടത് തന്നെ തന്നെയാണ്. അതായത് എപ്പോഴാണോ സ്വസ്വരൂപം തന്നെ തനിക്ക് ലക്ഷ്യമായിരിക്കുന്നത്, അവിടെ പ്രവൃത്തിയുടെ ആവശ്യമില്ല. മറ്റെന്തെങ്കിലുമാണ് താൻ പുരുഷാർത്ഥമായി തെറ്റിദ്ധരിച്ച് നേടാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ പ്രയത്നത്തിന്റെ ആവശ്യമുണ്ട്. അത് വിദ്യയുടെ, അറിവിന്റെ മഹത്വമാണത്. അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? കേവലം അറിവുകൊണ്ട് ദുഃഖം മാറുന്നു, അറിവിന്റെ മഹത്വം എന്നുണ്ട്. അതിന് വേറെ സമാധാനമില്ല. അറിവിന് അതിനുള്ള ശക്തിയുണ്ട്. സ്വാനുഭവത്തിൽ അത് ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്നതാണ്. അറിവ് ദുഃഖത്തെ മാറ്റുന്നു. അജ്ഞാനം ഹേതുവായി വരുന്ന ദുഃഖത്തെ അറിവ് മാറ്റുന്നു. അതിന് ജ്ഞാനം മതി, ജ്ഞാനത്തിന് ശ്രവണം മതി. അതുകൊണ്ട് തന്നെ സാധ്യമാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? നമ്മുടെ അനുഭവത്തിലും കാണുന്നുണ്ട്, നമ്മൾ ശരിയാണ്. ദശമസ്തമസി അവിടെ ശരി തന്നെ ഉപദേശിച്ചു, പിന്നീട് അയാൾക്ക് ധ്യാനിക്കേണ്ടി വന്നില്ല. ഞാനാണോ പത്താമത്തവൻ? അന്നവിടെ ധ്യാനിക്കേണ്ടി വന്നില്ല. അതിനുവേണ്ടിയിട്ട് ജ്ഞാനമുണ്ടാകുന്ന ആൾക്ക് വേറെ കർമ്മയോഗം അനുഷ്ഠിക്കേണ്ടി വന്നില്ല, പ്രാർത്ഥിക്കേണ്ടി വന്നില്ല, ജപിക്കേണ്ടി, ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കേവലം ഒരു വാക്യം, വാക്യത്തിൽ നിന്ന് ജ്ഞാനമുണ്ടായി. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. തത്വമസിന്ന് ധാരാളം കേട്ടിട്ടും അഹം ബ്രഹ്മാസ്മി, ശരീരബോധം നഷ്ടപ്പെട്ടു, പ്രപഞ്ചബോധം നഷ്ടപ്പെട്ടു, താൻ ആത്മാവാണ്, അങ്ങനെയൊരു ബോധം വരുന്നില്ലല്ലോ. തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. വീണ്ടും അജ്ഞാനത്തിൽ തന്നെ. എന്താ, എന്തുകൊണ്ട് സംഭവിക്കുന്നു? ദശമസ്തമസി എന്നൊരുവിനോട് പറയുന്നു, അവൻ ബധിരനാണെങ്കിൽ, ചെവി കേൾക്കാൻ കഴിയാത്തവനാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? അവൻ വീണ്ടും കരഞ്ഞുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് അവന് അറിവുണ്ടാകുന്നില്ല? എന്തുകൊണ്ട് അറിവുണ്ടാകില്ല? അവന് തടസ്സം വന്നു, അവൻ ബധിരത, തടസ്സം നിന്നു, അവന് ഒരു ബോധം ഉണ്ടാകുന്നില്ല. അവന് വീണ്ടും കരയുന്നു. എപ്പോഴെങ്കിലും അവനൊരു സ്വബോധം ഉണ്ടാകുന്നത് വരെ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ വിദ്യയിലും വിഘ്നങ്ങൾ ഉണ്ടാകാമോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് തത്വമസി ശ്രവണം ചെയ്തിട്ടും എന്തുകൊണ്ട് അനുഭവം ഉണ്ടാകുന്നില്ല? അതാണ് ഇവിടെ ചോദ്യം. എന്നെ ശ്രേയസി അനേക വിഘ്നാഹ പ്രസിദ്ധ, നമുക്ക് നാട്ടിൽ തന്നെ അറിയാം. ശ്രേയാംസി ബഹുവിഘ്നാനി ഭവന്തി മഹതാമപി. ശ്രേയമാർഗത്തിൽ സഞ്ചരിക്കുന്നവന് അതിനെ പ്രാപിക്കുന്നതിനും, അത് മോക്ഷം എന്നെടുക്കുന്നുണ്ട്, ബാക്കി ലൗകികമായതായാലും മതി, ധാരാളം വിഘ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. അത് ലോകത്ത് പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതുപോലെ വിഘ്നങ്ങളാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്. ഈ ആത്മവിദ്യ സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതിന് തടസ്സമായി വിഘ്നങ്ങൾ നിൽക്കുകയാണ്. അല്ലെങ്കിൽ തത്വമസി ശ്രവിച്ചിട്ടും ആത്മജ്ഞാനത്തിന് തടസ്സം നിൽക്കുന്നുകൊണ്ടാണോ? ശ്രേയസി അനേക വിഘ്നഃ പ്രസിദ്ധ അതഃ ക്ലേശാനാം അന്യതമേന അവിദ്യ അസ്മിത രാഗദ്വേഷങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾ അനേകമുണ്ട്. ഏതെങ്കിലും ഒരു ക്ലേശം തടസ്സം നിന്നാൽ തന്നെ ഈ വിദ്യയ്ക്ക് ഫലത്തെ ഉണ്ടാക്കാൻ കഴിയത്തില്ല. അന്യനവാ ദേവാദിന, ദേവന്മാര് വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഇന്ദ്രനും വരുണനും എല്ലാം പലപ്പോഴും മനുഷ്യന്റെ ആഗ്രഹ പൂർത്തിക്ക് തടസ്സം നിൽക്കാറുണ്ട്. വലിയ വലിയ പുരുഷാർത്ഥങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോൾ ദൃഷ്ടിയായും വായുവായും ഒക്കെ അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. കാര്യസാധ്യത്തിന് ദേവന്മാർ തടസ്സം ഉണ്ടാക്കുന്നു, നമ്മൾ കാണുന്നുണ്ട് വിഘ്നങ്ങൾ. അങ്ങനെ അവരാരെങ്കിലും വിഘ്നം ഉണ്ടാക്കുമോ? വിഘ്നത അങ്ങനെ ഉണ്ടാക്കിയിട്ടാണോ ബ്രഹ്മവിതപ്യന്യാംഗതിമൃതഗച്ഛതിന ബ്രഹ്മൈവ? തത്വമസി ശ്രവിച്ചു, ജ്ഞാനമുണ്ടായി, മോക്ഷം നേടാതെ മരിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാമോ? ജ്ഞാനവും മോക്ഷവും ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വിഘ്നം വരാമോ എന്നാണ്. ദശമസ്തമസി എന്ന് ശ്രവിച്ചു, ജ്ഞാനമുണ്ടായി, അവിടെ ഒരു വിഘ്നം ഉണ്ടായാലും ദുഃഖം മാറും. ഇവിടെ ശ്രവിക്കുന്നു, ദുഃഖം മാറുന്നില്ല. ഇവിടെ എന്താണ്? ആ ജ്ഞാനം ദുഃഖ നിവൃത്തിക്കും ഇടയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ അവിടെ? കാരണം ശ്രവിച്ചാൽ എന്തായാലും ജ്ഞാനം ഉണ്ടാവണം. ദശമസ്തമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശമോസ്മി ഞാൻ തന്നെയാണ്, ദശമം എന്നുള്ള ജ്ഞാനം ഉണ്ടായേ തീരും. അതുപോലെ തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ എന്നുള്ള ജ്ഞാനം ഉണ്ടായാലേ തീരും. അപ്പൊ ഞാൻ ഉണ്ടായിരിക്കുന്നു, പക്ഷെ എന്നിട്ടും ഫലം ഉണ്ടാകുന്നില്ലല്ലോ. ബ്രഹ്മവിദ് ആ ജ്ഞാനം ഉണ്ടായവൻ വിഘ്നത, എന്തോ വിഘ്നം കൊണ്ട് അന്യാംഗതി മൃതഗച്ഛതി, വേറെ ഏതെങ്കിലും വഴിക്ക് പോകാം. ബ്രഹ്മവിദ് ബ്രഹ്മൈവഭവതി എന്ന് പറയുന്ന അനുഭവത്തിൽ എത്തിച്ചേരുന്നില്ല. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നതെന്നാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് വേറെ രീതിയിൽ, എന്താ ശ്രവണം ധാരാളം ശ്രവിക്കുന്നുണ്ടല്ലോ, ശ്രവണം മതിയോ? ശ്രവിച്ചാൽ ഞാനുണ്ടല്ലോ, എനിക്കറിയാമല്ലോ, അഹം ബ്രഹ്മാസ്മി എത്രയോ തവണ കേട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായിട്ടും മോക്ഷം അനുഭവിക്കാൻ പറ്റുന്നില്ല, അവിടെ അതുപോലെ ദുഃഖ നിവൃത്തി സംഭവിക്കുന്നില്ല. അപ്പൊ ഇനി ഇതിനിടയ്ക്ക് മറ്റെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? എന്നാ പറയുന്നുമില്ല. വിദ്യ ഏവ സർവപ്രതിബന്ധസ്യ അപനീതത്വ. ഇനി ദേവന്മാരോ രാഗാദികളോ എന്ത് വിഘ്നങ്ങളോ അവിടെ ഇരുന്നോട്ടെ, പക്ഷെ ഈ വിദ്യ സർവവിഘ്നങ്ങളെയും നശിപ്പിക്കുന്നു. ആ വിദ്യയിൽ ഞാൻ വിദ്വാനായി, വീണ്ടും എനിക്ക് ബന്ധനം അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. വിദ്യ മോക്ഷത്തെ കൊടുക്കുന്നതിന് തടസ്സം നിൽക്കാൻ ഇവിടെ ഒന്നിനും സാധ്യമല്ല. പലരും ചോദിക്കും, ഞാൻ വേദാന്തം ശ്രവിച്ചു, തത്വം എനിക്ക് മനസ്സിലായി, അഹം ബ്രഹ്മാസ്മിയാണ് സത്യം എന്ന് എനിക്ക് മനസ്സിലായി, ചിലർ പറയും അങ്ങനെയല്ല, അഹം ബ്രഹ്മാസ്മി എന്ന് എനിക്ക് മനസ്സിലായി തന്നെയോ, ഇനി എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ, ഇതാണ് അവസാനം. ചിലർ പറയുന്നു അങ്ങനെയല്ല, ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിച്ചു, പെട്ടെന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി, കുറച്ചു കഴിഞ്ഞപ്പോൾ പഴയതുപോലെയായി, അതായിരുന്നോ ശരിക്കും? അതാണോ ഈ പറയുന്ന ബ്രഹ്മജ്ഞാനം? ശരി, അതാണ് ബ്രഹ്മജ്ഞാനം, പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് ആ ബ്രഹ്മജ്ഞാനമില്ല? നേരത്തെ ഉണ്ടായിപ്പോയില്ല, എന്താ വീണ്ടും അവിടെ തടസ്സം വന്നത്? അപ്പൊ ബ്രഹ്മജ്ഞാനം ഉണ്ടായാലും വീണ്ടും തടസ്സം വരും. ബ്രഹ്മജ്ഞാനത്തെ തുടർന്ന് നിൽക്കാൻ അനുവദിക്കാത്ത എന്തെങ്കിലും തടസ്സങ്ങളുണ്ട്. ഇങ്ങനെ സ്വന്തം അനുഭവങ്ങളെ കുറിച്ച് തന്നെ സംശയമുണ്ട്. ഇവിടെ സമാധാനം പറയുന്നു, വിദ്യ ഏവ സർവപ്രതിബന്ധസ്യ അപനീതത്വ. ബ്രഹ്മജ്ഞാനം സർവപ്രതിബന്ധങ്ങളെയും നശിപ്പിക്കുന്നതാണ്. സർവസംശയങ്ങളും അവിടെ ഇല്ലാതാകുന്നതാണോ? അപ്പൊ ഞാൻ ധ്യാനിച്ചു, എനിക്കൊരു അനുഭവം ഉണ്ടായി, അതായിരുന്നു ബ്രഹ്മജ്ഞാനം എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ജ്ഞാനമായില്ല. ഈ ചോദ്യത്തിന് കാരണമായിരിക്കുന്നതിനാണ് ഇവിടെ തടസ്സം ജ്ഞാനം പ്രകാശിക്കുന്നതിന്. ശരി, ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് അറിഞ്ഞിട്ടും ദുഃഖനിവൃത്തി ഉണ്ടാവുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ തകരാറ്, എന്താ ഇവിടെ ഇനി തടസ്സം നിൽക്കുന്നത് എങ്കിൽ എന്താണ് അഹം ബ്രഹ്മാസ്മി എന്ന് താൻ അറിഞ്ഞിട്ടില്ല. എന്താണോ ദുഃഖനിവൃത്തിക്ക് കാരണമായിരിക്കുന്നത് അത് തന്നെ സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ട്? വിദ്യയ്ക്ക് പ്രതിബന്ധകമാകാൻ ഇവിടെ ഒന്നിനും സാധ്യമല്ല. അത് ആത്യന്തികമാണ്. ജ്ഞാനാഗ്നി സർവകർമാണി നമ്മൾ എത്രയെത്രോണം പറഞ്ഞിട്ടുള്ളതാണ്. അത് സർവകർമ്മങ്ങളെയും സർവപ്രതിബന്ധങ്ങളെയും നശിപ്പിക്കുന്നു. വിദ്യ ഏവ സർവപ്രതിബന്ധസ്യ അഭിനീതത്വ, സർവപ്രതിബന്ധങ്ങളെയും അത് നശിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന് ഞാൻ അറിഞ്ഞല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് എന്റെ ദുഃഖനിവൃത്തി സംഭവിക്കുന്നില്ല? പലതരത്തിലുള്ള ദുഃഖങ്ങൾ, ആധ്യാത്മികവും അതിഭൗതികവും അതിദൈവികവും എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ഞാൻ തുടർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കും. വേദാന്തം ശ്രവിച്ച് അറിവുണ്ടാകുന്നുണ്ട്, ശ്രവണം കൊണ്ടുണ്ടാകേണ്ട ഞാൻ അഹം ബ്രഹ്മാസ്മി അത് ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. വിദ്യ എല്ലാ പ്രതിബന്ധങ്ങളെയും നശിപ്പിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നു? അത് മാത്രമല്ല ചിലർ പറയും ആത്മവിദ്യ, പക്ഷേ എന്റെ മറ്റ് ക്ലേശങ്ങൾ അത് മാറുന്നില്ല. ശാരീരികമായ ക്ലേശങ്ങൾ, രോഗം, വാർദ്ധക്യം തുടങ്ങിയ ക്ലേശങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് മാറുന്നില്ല. അപ്പോൾ വിദ്യ എന്താ എല്ലാ പ്രതിബന്ധങ്ങളെയും നീക്കിയില്ലേ? എന്തുകൊണ്ട് സംസാരം ഒരു തരത്തിലാണെങ്കിൽ മറ്റൊരു തരത്തിൽ വീണ്ടും തുടരുന്നു? എല്ലാ ചോദ്യങ്ങൾക്കും എന്തുകൊണ്ട് സമാധാനം കിട്ടുന്നില്ല? എല്ലാ സംശയങ്ങളും എന്തുകൊണ്ട് നിവാരണം ചെയ്യപ്പെടുന്നില്ല? വിദ്യ കൊണ്ട് എന്താ സംഭവിക്കേണ്ടത്? വിദ്യ കൊണ്ട് സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതൊന്നുമല്ല വിദ്യ കൊണ്ട് സംഭവിക്കും. ഇവിടെ എന്താണ് പ്രതിബന്ധം? വാസ്തവത്തിൽ ഏത് പ്രതിബന്ധത്തെയാണ് അകറ്റേണ്ടത്? ഇവിടെ പറഞ്ഞ സർവപ്രതിബന്ധസ്യ അപനീതത്വ, വിദ്യ സർവപ്രതിബന്ധങ്ങളെയും മാറ്റുന്നു എന്ന് പറയും. സർവപ്രതിബന്ധങ്ങളെയും മാറ്റുന്ന ആ വിദ്യ, ആ വിദ്യ ഇവിടെ മാറ്റുന്ന പ്രതിബന്ധം ഏതാണ്? പറയുന്നു അവിദ്യ പ്രതിബന്ധം മാത്രോ ഹി മോക്ഷത്തിന് അന്യ പ്രതിബന്ധം. ഇത് ഒരേ ഒരു പ്രതിബന്ധമേ ഉള്ളൂ. മോക്ഷത്തിന് ഒരൊറ്റ പ്രതിബന്ധമേ ഉള്ളൂ. ഏത്? വിദ്യ നീക്കം ചെയ്യുന്ന പ്രതിബന്ധം എന്നാണ് അത്, അവിദ്യ. അത് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ കരുതുന്ന ഒന്നും പ്രതിബന്ധമല്ല. ബാക്കി നമ്മൾ ത്യജിക്കുന്ന ഒന്നും പ്രതിബന്ധങ്ങളല്ല. അതൊന്നും പ്രതിബന്ധമല്ല. കുലം പ്രതിബന്ധമല്ല, സമ്പത്ത് പ്രതിബന്ധമല്ല, ബന്ധുവിനും അത് പ്രതിബന്ധമല്ല, മറ്റ് യാതൊന്നും തന്നെ പ്രതിബന്ധമല്ല. സർവത്തിനും മൂലകാരണമായിരിക്കുന്ന അവിദ്യ എന്ന് വരുന്ന ഒരൊറ്റ പ്രതിബന്ധമേ ഉള്ളൂ വിദ്യയ്ക്ക്, വേറൊന്നും. വിദ്യ കൊണ്ട് മറ്റു പ്രതിബന്ധങ്ങൾ നീക്കാനോ പറ്റില്ല. വെളിച്ചം ഇരുട്ടെന്ന് പറയുന്ന ഒന്നിനു മാത്രമേ മാറ്റുന്നുള്ളൂ. വെളിച്ചത്തിന് വേറെ ഒന്നിനും മാറ്റാൻ കഴിയില്ല, കഴിവുമില്ല. അതിന് മാറ്റിയാൽ മതി, ഇരുട്ടിന് മാത്രം മാറ്റിയാൽ മതി. ബാക്കി കാര്യങ്ങൾ, ഇന്ദ്രിയവും വിഷയവും എല്ലാം കൂടി ചേരുമ്പോൾ അറിവും മറ്റു കാര്യങ്ങളും എല്ലാം സംഭവിച്ചോളൂ. അതുപോലെ ഇവിടെ അവിദ്യ പ്രതിബന്ധം മാത്രം. ജ്ഞാനം കൊണ്ട് സംഭവിക്കേണ്ടത് അവിദ്യാപ്രതിബന്ധമാണ്. ആ പ്രതിബന്ധത്തിന്റെ നാശമാണ്, അവിദ്യാപ്രതിബന്ധത്തിന്റെ നാശമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുഃഖനിവൃത്തിക്ക് വേറെ തടസ്സമൊന്നുമില്ല. ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? ജ്ഞാനം കൊണ്ട് ദുഃഖനിവൃത്തി ഉണ്ടാവുന്നു. അഹം ബ്രഹ്മാസ്മി ഞാൻ കേട്ടുകഴിഞ്ഞ് എന്റെ എല്ലാ ദുഃഖങ്ങളും ഇതുകൊണ്ട് പോകണം, അത് സത്യമല്ല. ഓരോ ദുഃഖത്തിനും അതാതിൻ്റെതായ നിമിത്തങ്ങളുണ്ടാവും. ആ ദുഃഖം വരാതിരിക്കണമെങ്കിൽ ആ നിമിത്തങ്ങളില്ലാതിരിക്കണം. അങ്ങനെ ഓരോ ദുഃഖങ്ങളെയും എണ്ണി എണ്ണി അവസാനിപ്പിക്കുക അല്ല വിദ്യയുടെ ജോലി. ശാരീരികമായ ദുഃഖങ്ങൾ, മാനസികമായ ദുഃഖങ്ങൾ, ഈ ദുഃഖങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒന്നല്ല വിദ്യ. വിദ്യയ്ക്ക് അതിനൊന്നുമില്ല. വെളിച്ചത്തിന് ഇരുട്ടിനെ നശിപ്പിക്കുക എന്നുള്ളതല്ല വേറെ വെളിച്ചത്തിന്റെ ജോലിയല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? വളരെ ദൃഢമായ ഒരു ജ്ഞാനം. ആ ജ്ഞാനം വളരെ ദൃഢമായി എപ്പോഴും മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ ഇരിക്കുക. ആ ജ്ഞാനത്തിൽ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ദുഃഖഹേതുക്കളും ഇല്ലാതാകുക, ഇതൊന്നും സംഭവിക്കത്തില്ല. വിദ്യ ഒന്നിനു മാത്രമേ സഹായിക്കൂ, അവിദ്യയെ നശിപ്പിക്കുക, മൂലാജ്ഞാനം. ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനത്തെ ദശമസ്തമസി എന്ന് കേട്ടപ്പോൾ അവിടെ ഒന്ന് മാത്രമേ പോയുള്ളൂ, തന്നെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന അജ്ഞാനം. അത് ആ അജ്ഞാനം ഹേതുവായി വന്ന ദുഃഖങ്ങൾ, ആ ദുഃഖങ്ങളെല്ലാം നശിച്ചു. അവരിവിടെ വിദ്യ കൊണ്ട് നശിക്കേണ്ടതായ അജ്ഞാനം തന്നെ അറിയാതിരിക്കുക, സ്വസ്വരൂപത്തെ അറിയാതിരിക്കുക, ഈ അജ്ഞാനം വിദ്യ കൊണ്ട് നശിച്ചാൽ ആ അജ്ഞാനം ഹേതുവായിട്ടുള്ള ദുഃഖങ്ങൾ നിവർത്തിക്കുന്നു, അതാണ് മോക്ഷം. അവിടെ നാന്യ പ്രതിബന്ധ, മറ്റു പ്രതിബന്ധങ്ങളൊന്നുമില്ല. അല്ല, ബാഹ്യമായി നമ്മൾ കരുതുന്ന ദുഃഖനിവൃത്തികളോ ബാഹ്യമായി കരുതുന്ന പ്രതിബന്ധങ്ങളോ ഒന്നും അവിടെ ഇല്ലാതാകുന്നില്ല തത്വജ്ഞാനം കൊണ്ട്. വേറെ തരത്തിൽ പറയുന്നതാണ്, തത്വജ്ഞാനം ഭൗതികമായ വ്യാവഹാരികമായ വസ്തു സ്വഭാവത്തെ മാറ്റുന്നില്ല, ദുഃഖനിവൃത്തി ഉണ്ടാക്കുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രോഗം കൊണ്ട് ക്ലേശിക്കുന്നു, ദുഃഖമാണ്. ദുഃഖത്തിന് കാരണം എന്താണ്? രോഗം. ആ രോഗം നിലനിൽക്കുന്നിടത്തോളം കാലം ശാരീരികമായ ദുഃഖങ്ങൾ അനുഭവിച്ചതിന് മതിയാകും. എന്തുകൊണ്ട്? അതിന് അതിൻ്റെതായ കാരണമുണ്ട്, അതിൻ്റെതായ കാര്യം സംഭവിക്കുന്നു. ശരി, ഈ ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ട് ഒരാൾ തത്വജ്ഞാനത്തെ ആശ്രയിക്കുന്നു. തത്വജ്ഞാനത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ബാഹ്യമായ ഈ രോഗം, രോഗഫലമായ ദുഃഖങ്ങൾ ഇത് നിവർത്തിക്കുമോ? ഇല്ല, അത് സാധ്യമല്ല. ആ രോഗം കൊണ്ടുള്ള ദുഃഖനിവൃത്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് ഔഷധം സേവിച്ചു, പഥ്യാചരണം വേണം. അതെല്ലാം കൊണ്ട് അത് നിവർത്തിക്കാൻ പറ്റും, അല്ലാതെ തത്വജ്ഞാനം കൊണ്ട് അത് നിവർത്തിക്കത്തില്ല. നമ്മളെ ക്ലേശിപ്പിക്കുന്ന എന്താണ്? രോഗം കൊണ്ടുള്ള ദുഃഖം, ദുഃഖത്തിലാണ് നമ്മൾ ക്ലേശിക്കുന്നത്. അപ്പോൾ ഈ ക്ലേശ നിവൃത്തിക്ക് വേണ്ടി തത്വജ്ഞാനത്തെ എന്നാൽ ഒരു കാര്യം ചെയ്യാം, വേദാന്ത ശ്രവിച്ച് തത്വജ്ഞാനിയാകാം. അപ്പോൾ ഈ ദുഃഖ നിവൃത്തി അത് സംഭവിക്കുമോ? ഇല്ല, സംഭവിക്കത്തില്ല. അതിന് തത്വജ്ഞാനം മറുമരുന്നുമല്ല. രോഗം കൊണ്ടുള്ള ദുഃഖ നിവൃത്തി സംഭവിക്കണമെങ്കിൽ ഔഷധം തന്നെ സേവിക്കും, തത്വജ്ഞാനം എന്നുള്ള ഉപായമേ അല്ല. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഈ ക്ലേശങ്ങളിൽ നിന്നുള്ള മോചനങ്ങളെല്ലാം തത്വജ്ഞാനം കൊണ്ട് സംഭവിക്കും. പറയുന്നു, ജന്മം ക്ലേശമാണ്, ഇവിടെ രോഗങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുന്നു, ഇതൊക്കെ ക്ലേശങ്ങളാണ്. ഈ ക്ലേശങ്ങളിൽ നിന്ന് വേദാന്തം കേട്ടുകഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം മോചനം ഉണ്ടാവും, അഹം ബ്രഹ്മാസി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്ലേശനിവൃത്തികൾ തത്വജ്ഞാനം കൊണ്ടുണ്ടാകത്തില്ല. ആ ക്ലേശനിവൃത്തിക്ക് എന്ത് വേണം? പ്രവൃത്തി തന്നെ ആവശ്യമാണ് അല്ലേ? ഔഷധ സേവ ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി കൊണ്ട് ശാരീരികമായ ദുഃഖം മാറും, അതുകൊണ്ടുണ്ടായ മാനസിക ദുഃഖം മാറും. എന്തുകൊണ്ട്? അവിടെ ലക്ഷ്യമായിരിക്കുന്നത് അന്യമായ കാര്യങ്ങളാണ്. ശരീര സംബന്ധിയായ ദുഃഖങ്ങൾ, ആ ദുഃഖത്തെ നിവർത്തിക്കുക, അത് അന്യമാണ്. അതാണ് താൻ പുരുഷാർത്ഥമായി എടുത്തിരിക്കുന്നു. ആ പുരുഷാർത്ഥങ്ങൾ കർമ്മം കൊണ്ടേ സാധ്യമാകും. തത്വജ്ഞാനം സാധ്യമാകുമെങ്കിൽ അത് സാധ്യമാകാതെ ഇരിക്കാം, കർമ്മങ്ങൾ ചിലപ്പോൾ അതിന് സാധിച്ചില്ലെന്നും വരാം. ഇതുപോലെ ഇതിനെല്ലാം പറയുന്നതാണ് ലൗകികമായ ക്ലേശങ്ങൾ. ആ ലൗകികമായ ക്ലേശങ്ങൾക്ക് അതാതിൻ്റെതായ ഉപായങ്ങളിലൂടെ നിവൃത്തിയുണ്ടാവും, തത്വജ്ഞാനം കൊണ്ട് നിവൃത്തി ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? തത്വജ്ഞാനം ഒന്നിനു മാത്രമേ നശിപ്പിക്കുന്നുള്ളൂ, അന്ധകാരത്തെ, അന്ധതയെ. അന്ധതയെ മാറിക്കഴിഞ്ഞാൽ മുക്തനായി. നാന്യ പ്രതിബന്ധ, ഈ ക്ലേശങ്ങളും ദുഃഖങ്ങളും ശാരീരികമായ അവശതകളും ഒക്കെ ഇരിക്കുമ്പോൾ എങ്ങനെ മുക്തനാകും? ഇതിൽ നിന്നല്ലേ മുക്തി വേണ്ടത്. ആ മുക്തി, ദുഃഖം വരുമ്പോൾ ദുഃഖത്തിന്റെ ഹേതുക്കളെ ഒഴിവാക്കി അല്ലെങ്കിൽ ദുഃഖത്തിന് പരിഹാരങ്ങളെ കണ്ടുപിടിച്ച് ആണ് ദുഃഖത്തിൽ നിന്നൂർത്തി നേടുന്നത്. അവിടെയെല്ലാം ദുഃഖം അന്യമാണ്, ദുഃഖനിവൃത്തിക്കുള്ള ഉപായങ്ങൾ അന്യമാണ്, ദുഃഖനിവൃത്തിയിൽ നിന്നും നേടുന്ന ആനന്ദം, തൃപ്തി, സന്തോഷം അത് അന്യമാണ്. ഇവിടെ അങ്ങനെയല്ല, ദുഃഖനിവൃത്തി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ദുഃഖനിവൃത്തിയല്ല. തത്വജ്ഞാനം കൊണ്ട് എന്തുകൊണ്ട് ഇത്തരം ദുഃഖനിവൃത്തി നേടാൻ സാധ്യമല്ല എന്ന് പറയുന്നു? കാരണം തത്വജ്ഞാനം കൊണ്ട് നേടുന്ന ആ ദുഃഖനിവൃത്തി എന്ന് പറയുന്നത് സ്വസ്വരൂപമാണ്. അതിന്റെ തന്റെ ശരീരത്തിലോ മനസ്സിലോ ഉള്ള എന്തെങ്കിലും ദുഃഖത്തെ മാറ്റുന്നതല്ല. ദുഃഖനിവൃത്തി ആത്മസ്വരൂപമാണോ? ആത്മസ്വരൂപത്തിൽ ഈ ദുഃഖങ്ങൾ പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. ഇതാണ് ആത്മജ്ഞാനം.